إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهمانا پٹا ستی وشواسی گلے ستی وشواسی نگلے زبیر بن عدی رحمه اللہ مہانا یا صحابی انس بن مالک رضی اللہ عنہ അദ്ദേഹത്തിന് അടുത്ത് വന്ന് പറഞ്ഞു, ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഭരണാധികാരിയായ ഹജ്ജാജിൽ നിന്ന് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്, കൊടിയ പീഡനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്ന് പരാതി പറഞ്ഞപ്പോ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഖാദിമുർ റസൂൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷം റസൂലിന്റെ കൂടെ സേവനം ചെയ്തിട്ടുള്ള മഹാനായ സഹാബി തിരിച്ചു നൽകിയ മറുപടി, ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ ക്ഷമ കൈക്കൊള്ളണം. ഫഇന്നഹു ലാ യാതി അലൈക്കും സമാനു ഇല്ലല്ലദീ ബഅദഹു ശർറു മിൻഹു, നിങ്ങളിലേക്ക് ഒരു കാലം വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത കാലം എന്ന് പറയുന്നത് അതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലായിരിക്കും. അഥവാ കാലം കഴിയും തോറും, ഖിയാമത്ത് നാളിനടുക്കും തോറും ഇവിടെ ഫിത്നകളും ഫസാദുകളും മോശപ്പെട്ട അവസ്ഥ വർദ്ധിക്കുകയല്ലാതെ കുറയുകയില്ല. ഹത്താ തൽഖൌ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതുവരെ. സമിഅ്തുഹു മിൻ നബിയ്യിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഈ പറഞ്ഞിട്ടുള്ള കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഞാൻ കേട്ടതാണ് എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന വാചകം സഹീഹുൽ ബുഖാരിയിൽ കാണാം. സഹോദരങ്ങളെ, ഈ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ അനസ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഈ കാര്യത്തിലുള്ളത് എന്താണ്? ഓരോ കാലം കഴിയും തോറും മോശപ്പെട്ട അവസ്ഥയിലേക്ക്, വൃത്തികെട്ട അവസ്ഥയിലേക്ക്, ഫിത്നകളും ഫസാദുകളും വർദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് ലോകം മാറുക എന്നല്ലാതെ നന്മയിലേക്ക് വരുന്ന സ്വഭാവം, ഒരവസ്ഥ ലോകത്ത് പൊതുവെ കുറവായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചില സന്ദർഭങ്ങളിൽ ഖൈറിന്റെ ലക്ഷണങ്ങളും ഖൈറുകളും ഉണ്ടാകുമെന്നുള്ളത് ശരിയാണ്. അവസാന കാലത്ത് ഈസ അലൈഹിസ്സലാം, അതുപോലെ തന്നെ മഹ്ദി റളിയല്ലാഹു അൻഹു, അവരൊക്കെ ലോകം ഭരിക്കുന്ന സന്ദർഭമുണ്ട്, അന്ന് നല്ല കാലമായിരിക്കും. അത് ഏതാനും ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന, അവസാന സമയത്ത് ഏതാനും കാലമുണ്ടാകുന്ന ഒരു പ്രവർത്തനങ്ങളാണ്. അത് ഒഴിച്ചു നിർത്തിയാൽ മൊത്തത്തിൽ ഓരോ കാലം കഴിയും തോറും, വർഷം കഴിയും തോറും നമ്മുടെ നാട് ഈ ലോകം മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, വളരെ വൃത്തികേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അദ്ദേഹത്തിന്റെ അനുചരൻ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസത്തിൽ വന്ന സുപ്രീംകോടതിയുടെ വിധി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ സ്വവർഗരതി എന്ന് പറയുന്ന വളരെ വൃത്തികെട്ട തിന്മ ഇസ്ലാം വളരെ ശക്തമായി എതിർത്തിട്ടുള്ള, ഒരുപാട് ശക്തമായ താക്കീതുകൾ വന്നിട്ടുള്ള സ്വവർഗരതി എന്ന് പറയുന്ന വൃത്തികെട്ട തിന്മയെ അനുവദിക്കുന്ന രൂപത്തിലുള്ള വിധിയാണ് വന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൃത്യമായ നിലപാടുണ്ട്.
ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ സുന്ദരമാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം ചെയ്യാൻ പാടില്ല അത് തെറ്റാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റായിരിക്കും. ഒരിക്കലും പരലോകത്തോ അതുപോലെ തന്നെ ഈ ദുനിയാവിലോ ഒരിക്കലും അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായിരിക്കുകയില്ല. ശർറല്ലാതെ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നല്ലാതെ ഒരിക്കലും ഒരു നന്മയും അതിൽ ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇസ്ലാം എന്തൊക്കെ ഹറാമാക്കിയിട്ടുണ്ടോ, ഇസ്ലാം പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഏതൊക്കെ കാര്യങ്ങൾ എടുത്തു പരിശോധിച്ചാലും അതൊരിക്കലും ഒരു മനുഷ്യന് യാതൊരു നന്മയും ഈ ലോകത്തോ പരലോകത്തോ നൽകാത്ത കാര്യങ്ങളായിരിക്കും. കാരണം അള്ളാഹു ഹറാമാക്കി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിലുള്ള കാര്യങ്ങൾ, അത് ഈ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ ദീനാണ്. മനുഷ്യന്റെ വികാരം അറിയുന്ന, മനുഷ്യന്റെ സ്വഭാവം അറിയുന്ന, മറ്റു സൃഷ്ടികളുടെ പ്രകൃതി അറിയുന്ന അള്ളാഹു തആല അവനാണ് ഈ പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ ഉണ്ടാക്കുന്ന നിയമങ്ങളെക്കാൾ എത്രയോ എത്രയോ മികച്ചതാണ്, യാതൊരു സംശയവുമില്ല. മനുഷ്യനെയും സൃഷ്ടികളെയും സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹു തആലയുടെ നിയമത്തോളം വരുന്ന ഒരു നിയമവും ലോകത്തുണ്ടാവുകയില്ല, ഉണ്ടായിട്ടില്ല. ഉണ്ടാകുമെന്ന് വിശ്വസിച്ചാൽ, ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ നമ്മൾ കാഫിറുകളായി പോകും. ഒരു സത്യവിശ്വാസി വിശ്വസിക്കുകയാണ്, അള്ളാഹുവിന്റെ വിധിയോളം വരുന്ന വിധി ഇവിടെയുണ്ട്, അള്ളാഹുവിന്റെ നിയമത്തേക്കാൾ നല്ല നിയമം ഇവിടെയുണ്ട്, അത് ജനാധിപത്യമാകട്ടെ മറ്റു ഏത് കാര്യങ്ങളാകട്ടെ, ഇത് അള്ളാഹുവിന്റെ വിധിയേക്കാൾ ഉന്നതമായ വിധിയാണ്, നിയമമാണ് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ ഇസ്ലാം എന്ന് പുറത്താ, ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വിധിയോളം തുല്യമാണ് ഇവിടെയുള്ള മറ്റു നിയമങ്ങൾ എന്ന് വിശ്വസിച്ചാലും നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് സഹോദരങ്ങളെ. ഒരിക്കലുമില്ല, അള്ളാഹു വിധിച്ചിട്ടുള്ള വിധികൾ, അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ, അതിന് തുല്യമായ ഒരു നിയമവും ഒരു സൃഷ്ടിക്കും ഉണ്ടാക്കുക സാധ്യമല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ ജനാധിപത്യത്തിലെ ഏതെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ മറ്റു നിയമങ്ങൾ അതിലേതെങ്കിലും ഒരു ഭാഗം എടുത്തുകൊണ്ട് ഈ വിധിയാണ് ഇസ്ലാമിൽ ഈ പറഞ്ഞതിനേക്കാൾ നല്ലത് എന്ന്, വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യത്തേക്കാൾ നല്ലത് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ സത്യവിശ്വാസികളെ അവൻ കാഫിറായി തീരും, ഒരു സംശയവുമില്ല. അതിനോളം തുല്യമാണെന്ന് വിശ്വസിച്ചാലും കാഫിറായി തീരും, യാതൊരു സംശയവുമില്ല. വിശുദ്ധ ഖുർആനിൽ ധാരാളം തെളിവുകളുള്ള ഒരു വിഷയമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തആല സൂറത്തുൽ മാഇദയിൽ പറഞ്ഞില്ലേ, അഫഹുക്മൽ ജാഹിലിയത്തി യബ്ഗൂൻ, ജാഹിലിയത്തിന്റെ വിധിയും നിയമങ്ങളുമാണ് അവർ ആഗ്രഹിക്കുന്നത്. വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമി യുഖിനൂൻ, അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, യഖീനോടുകൂടി പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനേക്കാൾ നല്ല ഒരു വിധികർത്താവിനെ അവന് കണ്ടെത്തുക സാധ്യമല്ല. അള്ളാഹുവിനേക്കാൾ നല്ല വിധി വിധിക്കുന്ന, നിയമങ്ങൾ ഉണ്ടാക്കുന്ന ഒരുത്തനുമില്ല എന്ന് സത്യവിശ്വാസി ഉറച്ചു വിശ്വസിക്കുന്നു. സഹോദരങ്ങളെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എത്ര സുന്ദരമാണ്! മഹാസിനുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏത് കാലഘട്ടത്തിലും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന, ഏതു സമയത്തും ഏത് കാലഘട്ടത്തിലും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന വളരെ സുന്ദരമായ മതമാണ് ഇസ്ലാം. ഏറ്റവും സുഖകരമായ, ഏറ്റവും എളുപ്പമുള്ള മതമാണ് ഇസ്ലാം. അല്ലാഹു തആല സ്വീകരിക്കുന്ന ഏക മതമാണ് ഇസ്ലാം. അതിന്റെ നിയമങ്ങളൊക്കെ എല്ലാവർക്കും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ എല്ലാവർക്കും ഈ ദുനിയാവിലും പരലോകത്തും നന്മ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ മാത്രമാണ് വിശുദ്ധ ഇസ്ലാമിലുള്ളത്, യാതൊരു സംശയവുമില്ല. ഇസ്ലാമിന്റെ ഒരു വിധിയെടുത്തിട്ട് ഇത് ദുനിയാവിൽ അവന് പ്രയാസമുണ്ടാക്കുന്നതാണ്, അവന് നഷ്ടമുണ്ടാക്കുന്നതാണ്, അവന് ഗുണത്തേക്കാൾ ഏറെ അവന് തിന്മയാണ് വരുത്തുന്നത് എന്ന് ഒരു ഇസ്ലാമിന്റെ ഒരു നിയമത്തെ ചൂണ്ടിക്കൊണ്ട് ബുദ്ധിയുള്ള ഒരു മനുഷ്യന്, ഫിത്റത്തുൻ സലീമ, ഒരു നല്ല ചിന്തയുള്ള പ്രകൃതിയുള്ള ഒരുത്തന് അത് സ്ഥാപിക്കുക സാധ്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാം ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ ഇസ്ലാം വളരെ ശക്തമായി എതിർത്തിട്ടുള്ള ഒരു ചിന്മയാണ് ലിവാത് എന്ന് പറയുന്നത്, സ്വവർഗരതി എന്ന് പറയുന്നത്. ലിവാത്, പുരുഷനും പുരുഷനും തമ്മിൽ, ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു ഭാര്യയും ഒരു ഭർത്താവും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള ബന്ധപ്പെടലിന് സിഹാഖ് എന്നാണ് അറബിയിൽ പറയുക. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. സിഹാഖ്, സിഹാഖ് എന്ന് പറഞ്ഞാലും ലിവാത് എന്ന് പറഞ്ഞാലും സ്വവർഗരതിയാണ്, സ്ത്രീയും സ്ത്രീയും തമ്മിൽ. അതിനാണ് സിഹാഖ് എന്ന് ഭാഷയിൽ പറയുക. ലിവാത് എന്ന് പറഞ്ഞാൽ പുരുഷനും പുരുഷനും തമ്മിലുള്ള ബന്ധം, ഒരു പുരുഷൻ അവന്റെ പിന്തോരത്തിലൂടെ മറ്റൊരു പുരുഷനെ ബന്ധപ്പെടുന്ന വളരെ വൃത്തികെട്ട, ഇസ്ലാം വളരെ ശക്തമായി എതിർത്തിട്ടുള്ള വളരെ നീചമായ പ്രവർത്തനം, അതിനെയാണ് ഇവിടെയുള്ള ഭരണകൂടം അല്ലെങ്കിൽ നിയമപീഠം അനുവദനീയമാക്കിയിട്ടുള്ളത്. സത്യവിശ്വാസികൾക്ക് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുണ്ടായിരിക്കണം. എന്താണ് സഹോദരങ്ങളെ ഈ വിഷയത്തെ സംബന്ധിച്ച്, സ്വവർഗരതിയെ സംബന്ധിച്ച് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്? എന്താണ് അതിനെ ആക്ഷേപിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലും ഹദീസിലും പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലൂത്ത് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ സമുദായത്തിലാണ് ഈ തിന്മ, ഈ വൃത്തികെട്ട നീചവൃത്തി ആരംഭിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പുരുഷന്മാരെ പ്രാപിക്കുന്ന ഈ വൃത്തികെട്ട തിന്മ ആരംഭിച്ചത് ലൂത്ത് അലൈഹിസ്സലാമിന്റെ വൃത്തികെട്ട സമുദായമാണ്. ലൂത്ത് അലൈഹിസ്സലാം അവരുടെ അദ്ദേഹത്തിന്റെ സമുദായത്തോട് പറയുന്ന വാചകം വിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ആറാഫിൽ ലൂത്ത് അലൈഹിസ്സലാം തന്റെ കൗമിനോട് പറയുന്നു, അതഅ്തൂനൽ ഫാഹിശത മാ സബഖക്കും ബിഹാ മിൻ അഹദി മിൻ അൽആലമീൻ, ലോകത്തൊരാളും ചെയ്യാത്ത, നിങ്ങൾക്ക് മുമ്പ് ഒരാളും ചെയ്തിട്ടില്ലാത്ത തിന്മയിലേക്കാണോ നിങ്ങൾ ചെല്ലുന്നത്? ഫാഹിശത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുള്ള നീചവൃത്തി അത് സ്വവർഗരതിയാണ്. നിങ്ങൾക്ക് മുമ്പ് ഒരാളും ഇത് ചെയ്തിട്ടില്ല, ഒരാൾക്കും ഇത് പരിചയമില്ല, അങ്ങനെയുള്ള ചിന്മയിലേക്കാണോ നിങ്ങൾ ചെല്ലുന്നത് എന്നാണ് ലൂത്ത് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ സമുദായത്തോട് ചോദിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഒരു മൃഗം ഒരു നാൽക്കാലി പോലും ചെയ്യാത്ത തിന്മയാണ്, വൃത്തികേടാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞിട്ടുള്ള സ്വവർഗരതി എന്ന് പറയുന്നത്. ആണും ആണും പെണ്ണും പെണ്ണും തമ്മിലുള്ള ബന്ധപ്പെടൽ എത്ര മോശപ്പെട്ട കാര്യമാണ്. ഒരു ഫിത്രത്തുൻ സലീമ, ഒരു നല്ല ബുദ്ധിയുള്ള നല്ല പ്രകൃതിയുള്ള ഒരു മനുഷ്യൻ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വമ്പിച്ച ചിന്മയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിൽ അത് വളരെ വ്യാപിച്ചു കഴിഞ്ഞു. മറ്റു നാടുകളിൽ മറ്റു രാജ്യങ്ങളിൽ അത് മുമ്പേ അനുവദിച്ചുകൊണ്ടുള്ള നിയമങ്ങളൊക്കെ മുമ്പേ വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, ഒരു നല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും അവന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത തിന്മയാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ അത് വ്യാപകമായിട്ടുണ്ട്. എന്നാൽ സത്യവിശ്വാസി ഈ വിഷയത്തെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ ഈ വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏത് നീചവൃത്തിയാണെങ്കിലും അത് വ്യഭിചാരമാകട്ടെ സ്വവർഗരതിയാകട്ടെ, അതിനോട് അടുത്തുപോകരുത് എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. അല്ലാഹു തആല പറഞ്ഞു സൂറത്തുൽ അൻആമിൽ, വലാ തഖറബുൽ ഫവാഹിഷ മാ ളഹറ മിൻഹ വമാ ബതൻ, നിങ്ങൾ പ്രത്യക്ഷത്തിലുള്ള നീചവൃത്തികളാകട്ടെ അതുപോലെ തന്നെ പരോക്ഷമായ നീചവൃത്തികളാകട്ടെ ഫാഹിഷത്തുകളാകട്ടെ നിങ്ങൾ അതിനോട് അടുക്കാൻ പാടില്ല. ഈ ഫാഹിഷത്തിൽ വ്യഭിചാരത്തെ പോലെ തന്നെ ലിവാത്ത് സ്വവർഗരതിയും ഉൾപ്പെടുമെന്ന് തഫ്സീറുകളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള നീചവൃത്തികളിലേക്ക് നിങ്ങൾ അടുത്തുപോകാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നത്. ഒരിക്കലും അതിനോട് അടുക്കാൻ പാടില്ല, അതിലേക്ക് ചെല്ലാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയുള്ളത്. സഹോദരങ്ങളെ, ഈ പ്രവർത്തനം തുടങ്ങിവെച്ചത് ലൂത്ത് അലൈഹിസ്സലാമിന്റെ വൃത്തികെട്ട സമുദായമാണെന്ന് പറഞ്ഞല്ലോ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞല്ലോ. ലൂത്ത് അലൈഹിസ്സലാം അവരോട് സംസാരിക്കുന്നുണ്ട്. ഈ നീചവൃത്തി ചെയ്ത അല്ലെങ്കിൽ ഈ നീചവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടാൽ, ഒരു വ്യക്തിയെ കണ്ടാൽ അവരിലേക്ക് ഓടിച്ചെന്ന് അവനെ ആ രൂപത്തിൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ആ സമുദായത്തിലുള്ള ആളുകളോട് ലൂത്ത് അലൈഹിസ്സലാം പറയുന്ന ചില വാചകങ്ങളുണ്ട്. ഇന്നക്കും ലതഅ്തൂന റിജാല ശഹവതം മിൻ ദൂനി നിസാ, പെണ്ണുങ്ങളെയാണ് അല്ലാഹു നമ്മൾക്ക് നമ്മുടെ വികാരം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വികാരത്തെക്കുറിച്ച് കൃത്യമായി അറിയുന്ന അല്ലാഹു തആല അവൻ നിശ്ചയിച്ചിട്ടുള്ളത് അല്ലാഹു ഹലാലാക്കിയ രൂപത്തിൽ അവൻ വിവാഹം ചെയ്ത് അവന്റെ ഭാര്യയിൽ നിന്നാണ് അവന്റെ ശഹവ, അവന്റെ കാമവികാരം തീർക്കേണ്ടത്, അതാണ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭാര്യമാരെ ഒഴിവാക്കി നിങ്ങൾ ഈ പുരുഷന്മാരിലേക്ക് പ്രാപിക്കുകയാണോ, അവരിലേക്ക് ചെല്ലുകയാണോ? ബല്ലാൻതും ഖൗമും മുസ്രിഫൂൻ, നിങ്ങൾ അതിക്രമികളായിട്ടുള്ള അതിരുകവിഞ്ഞിട്ടുള്ള വിഭാഗം തന്നെയാണ്. അതിനവർ മറുപടി പറഞ്ഞത് പരിഹാസ രൂപത്തിലുള്ള മറുപടിയാണ്. നിങ്ങൾ ചെയ്യുന്നത് വൃത്തികേടാണ് എന്ന് അവരിലേക്ക് നിയോഗിക്കപ്പെട്ട നബി ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോ അവരതിന് തിരിച്ചു കൊടുക്കുന്ന മറുപടി നോക്കൂ. വമാ കാന ജവാബ ഖൗമിഹി ഇല്ല അൻ ഖാലു അഖ്രിജൂഹും മിൻ ഖറിയതികും, ഇന്നഹും ഉനാസും യതതഹറൂൻ യതതഹറൂൻ. അവർ പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്. ഈ പറയുന്ന ഈ രൂപത്തിൽ വാദിക്കുന്ന ലൂത്തിന്റെയും ലൂത്തിന്റെ കൂടെയുള്ള ആളുകളെയും നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുക, അവരൊക്കെ നല്ല മനുഷ്യന്മാരാ. പരിഹാസത്തോടുകൂടി പറഞ്ഞതാ, നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയൊന്നും അംഗീകരിക്കാത്ത അവരൊക്കെ വലിയ നല്ലവന്മാരാണ്, നല്ല മനുഷ്യന്മാരാണ്, ശുദ്ധന്മാരാണ്, അവരെ നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കൂ എന്നാണ് പറഞ്ഞത്. അവർ ആ സിനിമയിൽ നിന്ന് സഹോദരങ്ങളെ അവര് മാറാൻ ചെയ്യാറായില്ല. അല്ലാഹു തആല അവരെ ശിക്ഷിച്ചത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മൂന്ന് ശിക്ഷകളാണ് പ്രധാനമായും അവരിലേക്ക് അല്ലാഹു കൊണ്ടുവന്നിട്ടുള്ളത്. മൂന്ന് ശക്തമായ, ഒരിക്കലും അവർക്ക് താങ്ങാൻ പറ്റാത്ത ശക്തമായ ശിക്ഷയാണ് അവർക്ക് നൽകിയിട്ടുള്ളത് എന്ന് സൂറത്തുൽ ഹിജ്റിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. എന്താണ് അവരെ പിടികൂടിയ ശിക്ഷ? ഈ വൃത്തികേടിൽ തുടർന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അവരെ ശിക്ഷിക്കുകയാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിഹസിക്കുകയാണ് ചെയ്തത്, ഈ തിന്മയിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് പറഞ്ഞപ്പോ അതിന് അല്ലാഹു കൊടുത്ത മറുപടി എങ്ങനെയാണ് സഹോദരങ്ങളെ? ശക്തമായ രൂപത്തിലുള്ള മൂന്ന് ശിക്ഷകൾ കൊണ്ടാണ്. മൂന്ന് ശിക്ഷകൾ കൊണ്ട്, ഒറ്റ ശിക്ഷകൾ കൊണ്ടല്ല, മൂന്ന് ശിക്ഷകൾ കൊണ്ടാണ് അവരെ പിടികൂടിയത് എന്ന് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അവർ പകൽ സമയത്ത് അവർ എണീൽക്കാൻ സമയമായപ്പോൾ അവരെ ഒരു ശക്തമായ ഘോര ശബ്ദം, അവരുടെ ചെവിക്ക് അവരുടെ കർണപുടങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത രൂപത്തിലൊരു ശബ്ദം അതെ അവരെ പിടികൂടുകയാണ്. ആ ശബ്ദത്തോടുകൂടി അവർക്ക് ശക്തമായ രൂപത്തിലുള്ള സഹിക്കാൻ പറ്റാത്ത ശബ്ദം ഒരു കർണപുടത്തിലടിച്ചു കഴിഞ്ഞാൽ അവൻ മരിച്ചുപോകും, യാതൊരു സംശയവുമില്ല. അത്തരത്തിലൊരു ഘോര ശബ്ദം അവരെ പിടികൂടി. മാത്രമല്ല അല്ലാഹു പറയുന്നു, അവരുടെ മുഗൾ ഭാഗത്തെ അടിഭാഗമാക്കി മാറ്റി നാം. സഹോദരങ്ങളെ, ആകെ തകിടം മറിച്ചു. നമ്മളിപ്പോ നിൽക്കുന്ന ഈ സന്ദർഭം, ഈ ഒരു അവസ്ഥ നോക്കൂ സഹോദരങ്ങളെ, ഇത് നേരെ തകിടം മറിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ മുകളിലുള്ളതൊക്കെ താഴോട്ടും താഴെയുള്ളതൊക്കെ മുകളിലോട്ടും വരുന്ന ഒരു അവസ്ഥ അവർക്കുണ്ടായി. നേരെ കീഴ്മേൽ മറിക്കപ്പെട്ടു, അല്ലാഹു അവരെ കീഴ്മേൽ മറിച്ചു, നേരെ അടിയിലേക്ക് പോകുന്ന അവസ്ഥ. നമ്മൾ നോക്കൂ സഹോദരങ്ങളെ, ഈ ശിക്ഷ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ ഒരു പ്രളയം അല്ലെങ്കിൽ മറ്റു മുമ്പൊക്കെ സംഭവിച്ചിട്ടുള്ള അല്ലെ മുൻ സമുദായത്തിലൊക്കെ സംഭവിച്ചിട്ടുള്ള വലിയ വലിയ ശിക്ഷകൾ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ബാധിച്ചിട്ടുള്ള പ്രളയം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. വിശുദ്ധ ഖുർആൻ പല തമ്മാടികളെയും സത്യനിഷേധികളെയും ശിക്ഷിച്ച ശിക്ഷകൾ എടുത്തു പരിശോധിച്ചാൽ ഇവിടെ നമ്മൾക്കുണ്ടായിട്ടുള്ള പ്രയാസം വളരെ ചെറുതാണ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭൂമി അങ്ങനെ തന്നെ കീമേൽ മറിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവർ ചെയ്ത ആ തിന്മ കൊണ്ടാണ്. മാത്രമല്ല അവരിലേക്ക് ഒരു മഴ വന്നു. നമ്മളിലേക്ക് വന്നിട്ടുള്ള മഴ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ മഴ തന്നെയാണ്. അത് തന്നെ ഒന്ന് കൂടിയപ്പോൾ നമുക്ക് പ്രയാസമായി, പക്ഷേ തീ വെക്കപ്പെട്ട, തീയിലിട്ട് കാച്ചിയെടുത്ത ഇഷ്ടികകൾ കൊണ്ടുള്ള, കല്ലുകൾ കൊണ്ടുള്ള മഴയാണ് വന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, മഴ തന്നെ ഒന്ന് ശക്തമായി വന്നാൽ നമ്മൾക്ക് താങ്ങാൻ സാധിക്കുന്നില്ല. പക്ഷെ കല്ലിന്റെ മഴയാണ്, ആ രൂപത്തിലുള്ള മഴയാണ് അല്ലാഹു തആല അവരുടെ മേൽ, അതും ചൂടുള്ള ശക്തമായ ചൂടുള്ള കല്ലുകൾ കൊണ്ട് മഴ വർഷിപ്പിച്ചു അല്ലാഹു അവർക്ക് ശിക്ഷ എന്നോണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്ന് ശിക്ഷ, ശക്തമായ ഒരു ഘോര ശബ്ദം. അതുപോലെ തന്നെ അവരെ കീഴ്മേൽ മറിച്ചു അല്ലാഹു തആല. അതുപോലെ തന്നെ ചൂട് വെക്കപ്പെട്ട കല്ലുകൾ കൊണ്ട് അല്ലാഹു മഴ വർഷിപ്പിച്ചു അവരുടെ മേൽ എന്നാണ് സൂറത്തുൽ ഹിജ്റിലൂടെ അല്ലാഹു തആല പറയുന്നത്. സഹോദരങ്ങൾ, അവർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിന്മ എന്ന് പറഞ്ഞാൽ ഈ സ്വവർഗരതി എന്ന് പറയുന്നതാണ്. ആ വൃത്തികേട് ചെയ്തതിന്റെ പേരിൽ, പ്രധാനമായും ആ വൃത്തികേട് ചെയ്തതിന്റെ പേരിൽ അല്ലാഹു തആല അവരെ ഈ രൂപത്തിലാണ് ശിക്ഷിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, അല്ലാഹു തആല ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഈ രൂപത്തിലുള്ള തിന്മകൾ ഇവിടെ വ്യാപിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ഇത്തരത്തിലുള്ള ശിക്ഷകൾ ഇറക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഈ ഉമ്മത്ത് ഒന്നടങ്കം നശിക്കുകയില്ല എന്നുള്ളത് ഈ ഉമ്മത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഈ തിന്മ വ്യാപിച്ചിടത്ത് അല്ലാഹു ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത്തരത്തിൽ തിന്മകൾ വർദ്ധിച്ചിട്ടുള്ള ഭാഗത്ത് ഈ രൂപത്തിൽ അല്ലാഹുവിനെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വൃത്തികെട്ട സ്വഭാവം ഒരിക്കലും മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുക പോലും ചെയ്യരുത്. ആ തിന്മയോട് അങ്ങേയറ്റത്ത് വെറുപ്പുണ്ടാകണം. അതിലേക്ക് എത്തിക്കുന്ന മാർഗം നമ്മൾ വല്ലാതെ സൂക്ഷിക്കണം. നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ മക്കളിലോ അങ്ങനെയുള്ള സംഭവങ്ങൾ, സ്വവർഗരതിയെ പോലെയുള്ള തിന്മകൾ സംഭവിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. വളരെ ഗൗരവത്തോടുകൂടി ഇൻഷാ അള്ളാഹ് വിശദീകരിക്കുന്നുണ്ട്. വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. സ്വവർഗരതി എന്ന് പറയുന്ന വൃത്തികെട്ട തിന്മ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല വഹറത്തിൽ ഫാഹിസത്തു ഫീ ഖൗമിൻ ഇല്ലാ സല്ലല്ലാഹു അലൈഹിമുൽ മൗത. ഒരു സമൂഹത്തിൽ ഫാഹിസത്ത് വ്യാപകമായാൽ, പ്രകടമായാൽ, ഫാഹിസത്ത് എന്ന് പറഞ്ഞ നീചവൃത്തി, വ്യഭിചാരം, അതുപോലെ തന്നെ സ്വവർഗരതി പോലെയുള്ള ചിന്മകൾ, അതുപോലെയുള്ള വൃത്തികെട്ട വലിയ വലിയ വൻഭാവങ്ങൾ സമൂഹത്തിൽ വ്യാപകമായാൽ അള്ളാഹു അവരിലേക്ക് മൗത്തിനെ, മരണത്തെ അടിച്ചേൽപ്പിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാശത്തെ അള്ളാഹു അടിച്ചേൽപ്പിക്കും ഈ രൂപത്തിലുള്ള തിന്മകൾ സമൂഹത്തിൽ വ്യാപകമായാൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞ മറ്റൊരു ഹദീസ് നോക്കൂ, ലം തൽഹരിൽ ഫാഹിസതു ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഅ്ലിനു ബിഹാ ഇല്ലാ ഫസാ ഫീഹിമു ത്താഊനു വൽ ഔജഉ അല്ലതി ലം തകുൻ മദത് ഫീ അസ്ലാബിഹിമു അല്ലദീന മദൂ. എന്താ റസൂലുള്ള പറഞ്ഞത്? ഒരു സമൂഹത്തിൽ നീചവൃത്തികൾ, വ്യഭിചാരം പോലെയുള്ള ചിന്മകളാകട്ടെ, സ്വവർഗരതി പോലെയുള്ള ചിന്മകളാകട്ടെ, അള്ളാഹു വളരെ ശക്തമായി എതിർത്തിട്ടുള്ള ചിന്മകൾ ഒരു സമൂഹത്തിൽ പ്രകടമായാൽ, അത് പരസ്യമായി ചെയ്യുന്ന രൂപത്തിലേക്ക് മാറിയാൽ അള്ളാഹു എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? അവരിലേക്ക് പ്ലേഗ് എന്ന് പറയുന്ന അസുഖം വ്യാപിപ്പിച്ചു കൊടുക്കും. അള്ളാഹു പ്ലേഗ് അവരിൽ ബാധിക്കും. മാത്രമല്ല, അവരുടെ മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത പല പല അസുഖങ്ങളും രോഗങ്ങളും കൊണ്ട് അള്ളാഹു അവരെ പരീക്ഷിക്കും. അത്തരത്തിലുള്ള രോഗങ്ങൾ, അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് പരിചയമില്ലാത്ത, പത്ത് വർഷങ്ങൾക്ക് മുമ്പ് പരിചയമില്ലാത്ത, നമ്മൾ കേട്ടിട്ട് പോലുമില്ലാത്ത പല പല രോഗങ്ങൾ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. ഈ രൂപത്തിലുള്ള തിന്മകൾ വ്യാപിച്ചാൽ, അത് പ്രകടമായാൽ, അത് പരസ്യമായി ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തിയാൽ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇന്ന് എത്രയെത്ര അസുഖങ്ങളാണ്, വർഷങ്ങൾക്ക് മുമ്പില്ലാത്ത പുതിയ പുതിയ അസുഖങ്ങൾ പുതിയ പേരിൽ വന്നുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങൾ, അതിന് പല കാരണങ്ങളും ഇന്നത്തെ വൈദ്യശാസ്ത്രജ്ഞന്മാർ പറഞ്ഞേക്കാം. എന്നാൽ ദീനിയായിട്ടുള്ളതിന്റെ സബബ് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള തിന്മകൾ വ്യാപിക്കുന്നത് കൊണ്ടാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം സത്യവിശ്വാസി ഒന്നാമതായി മനസ്സിലാക്കണം. ബാക്കിയുള്ള ഭൗതിക കാരണങ്ങൾ അവർക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഏറ്റവും സുപ്രധാനമായ കാരണങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള, അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള കാരണങ്ങളായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം നീചവൃത്തികൾ ഉണ്ടായാൽ ഈ രൂപത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വവർഗരതി എന്ന് പറയുന്ന തിന്മയെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഏതാനും വചനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സഹോദരങ്ങൾ, ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യൻദുറുല്ലാഹു ഇലാ റജുലിൻ അതാ റജുല. ഒരു പുരുഷൻ മറ്റൊരു പുരുഷനെ പ്രാപിക്കുന്നു, അവനെ ലൈംഗിക വീഴ്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ലൈംഗിക വൃത്തിക്ക് വേണ്ടി അവൻ ഉപയോഗിക്കുന്നു എങ്കിൽ അള്ളാഹു നാളെ പരലോകത്തവനെ അവനിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം, പരിഗണന ലഭിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും സഹോദരങ്ങളെ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. ഇത്തരത്തിൽ പുരുഷനും പുരുഷനുമായി ബന്ധപ്പെടുന്ന സ്വവർഗരതി നടത്തുന്ന ആളുകളിലേക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തിന് നോട്ടം ഉണ്ടാവുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ തന്റെ ഭാര്യയുമായി പിന്തോരത്തിലൂടെ ബന്ധപ്പെടുക എന്നുള്ളതും വളരെ ശക്തമായി ഇസ്ലാം എതിർത്തിട്ടുള്ള തെറ്റാണ്. അതും നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ വിഷയങ്ങൾ പറയുന്നിടത്ത് നമുക്ക് ലജ്ജയുടെ ആവശ്യമില്ല. അതും അത്തരം ആളുകളിലേക്കും അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടമുണ്ടാവുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി നോക്കൂ മറ്റൊരു ഹദീസ്. റസൂലുള്ളാഹി പറഞ്ഞു, ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്ത്, ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്ത്, ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്ത് എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമ് ചെയ്ത ഈ സ്വവർഗരതി എന്ന് പറയുന്ന പ്രവർത്തനം ആര് ചെയ്തുവോ അവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, അള്ളാഹുവിന്റെ ശാപമനിൽ ഉണ്ടായിരിക്കുന്നു എന്ന് മൂന്ന് പ്രാവശ്യമാണ് റസൂലുള്ള പറഞ്ഞത്. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം ചെയ്ത ഈ ലിവാത്ത് എന്ന് പറയുന്ന സ്വവർഗരതി എന്ന് പറയുന്ന തിന്മ ചെയ്തവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ ശാപം എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന്റെ റഹ്മത്തിൽ നിന്ന് അവൻ അകറ്റിക്കളയും, അള്ളാഹു അവൻ ഓടിച്ചു കളയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിൽ നിന്നുള്ള ശാപമാണ്. ഈ പറയുന്ന പ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്ക്, സ്വവർഗരതി എന്ന് പറയുന്ന തിന്മ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്നാണ് റസൂലുള്ള മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു എന്നാണ്. അതിന്റെ ഗൌരവം ഇന്ന് മനസ്സിലാക്കുക. ഒരു പ്രാവശ്യമല്ല, മൂന്ന് പ്രാവശ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു എന്നാണ്. മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഇതുമതി. റസൂലുള്ള പറഞ്ഞു, മൻ വജത്തുമൂഹു യഅമലു അമല ഖൗമി ലൂത്തിൻ, ആരെങ്കിലും ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം ചെയ്ത സ്വവർഗരതി എന്ന പ്രവർത്തനം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ, അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനം ചെയ്യുന്ന ആളുകളെ കണ്ടാൽ, ഫഖ്തുലുൽ ഫാഇല വൽ മഫ്ഊല ബിഹി, അത് ചെയ്യുന്നവരെയും അത് ചെയ്യപ്പെട്ടവനെയും നിങ്ങൾ കൊല്ലണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ സ്വവർഗരതി ചെയ്യുന്നവനെയും അതിന് വിധേയനായിട്ടുള്ള മഫ്ഊലും ബിഹി, അവനെയും കൊല്ലാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുള്ളത്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഒരു ഇസ്ലാമിക ഭരണകൂടം ഈ സ്വവർഗരതി ചെയ്തയാളെ സംബന്ധിച്ചിടത്തോളം അവനെ കൊല്ലണമെന്നതിൽ സഹാബത്തിന് യാതൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. എങ്ങനെ കൊല്ലണമെന്നതിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്? കൊല്ലണമെന്നതിൽ അഭിപ്രായ വ്യത്യാസമല്ല, കാരണം റസൂൽ പറഞ്ഞതിന് കൊല്ലണം. ഒരു ഇസ്ലാമിക ഭരണകൂടം എങ്ങനെയാണ് കൊല്ലേണ്ടത് എന്നുള്ളതിനാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. അതിൽ ചില സഹാബികൾ അവരെ തീലെറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിവാഹം ചെയ്തതിനു ശേഷം വ്യഭിചരിച്ചാൽ എറിഞ്ഞ് ആ വ്യഭിചാരിയെ കൊല്ലുന്നത് പോലെ എറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞ സഹാബത്തുണ്ട്. അതുപോലെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട് സഹാബത്ത്. അതിൽ സഹാബത്തിന് ഇജ്മാ ഉണ്ട് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന പ്രവർത്തനം ചെയ്ത രണ്ടാളുകളെയും കൊല്ലണം എന്നാ പറഞ്ഞത്. എങ്ങനെ കൊല്ലണം എന്ന വിഷയത്തിലാണ് സഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഒരു വ്യക്തി അവനെ നിർബന്ധിച്ചാണ് അത് ചെയ്യിപ്പിച്ചതെങ്കിൽ, നിർബന്ധിതനെ മറ്റൊരാളുടെ ഭീഷണി കൊണ്ടോ ശക്തമായ അവന്റെ പീഡനം കൊണ്ടോ അവന് തൃപ്തിയില്ലാതെയാണ് അത് വിധേയനായതെങ്കിൽ അയാളെ അറിയാൻ അവന് ആ ശിക്ഷ നിയമമല്ല. അതുപോലെ തന്നെ ചെറിയ കുട്ടിയാണ്, വിവരമില്ലാത്ത ഒരു ചെറിയ കുട്ടിയാണ്, അവനെയാണ് മറ്റൊരുത്തം ഉപയോഗിച്ചതെങ്കിൽ ആ കുട്ടിയെയും ശിക്ഷയ്ക്ക് വിധേയനാക്കേണ്ടതില്ല എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മാനസിക രോഗിയാണ്, അവന് ബുദ്ധിയില്ല, അവൻ മജ്നൂനാണ്, ഭ്രാന്തനാണ്, അവനെയാണ് ഒരുത്തിന് ഉപയോഗപ്പെടുത്തിയെങ്കിൽ ആ മജ്നൂനെ കൊല്ലേണ്ടതില്ല. ഇങ്ങനെയുള്ള ഫിഖ്ഹിയായ മസലകളൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ചെറിയ വിഷയമല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, വിശിഷ്ട ചില സഹാബത്തുകൾ പറഞ്ഞിട്ടുണ്ട്, വ്യഭിചാരത്തേക്കാൾ ഗൌരവമുള്ള വിഷയമാണ് ഈ പറഞ്ഞിട്ടുള്ള സ്വവർഗരതി എന്ന് പറഞ്ഞ സഹാബത്തുണ്ട്. അത്രയും ശക്തമായ കാരണം അവർ പറയാനുള്ള ഒരു കാരണം, വ്യഭിചരിച്ചാൽ വിവാഹം ചെയ്തതിനു ശേഷം വ്യഭിചരിച്ചാലാണ് എറിഞ്ഞുകൊള്ളേണ്ടത്. വിവാഹം ചെയ്യുന്നതിന് മുമ്പ് വ്യഭിചരിച്ചാൽ ഒരു ഇസ്ലാമിക ഭരണകൂടം അവനെ 100 അടിയാണ് അടിക്കുക ശക്തമായ രൂപത്തിൽ. വേറെയും ശിക്ഷകളുണ്ട്. അതുപോലെ തന്നെ വ്യഭിചരിക്കുക എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടുള്ള കാര്യമായി നമ്മൾ മനസ്സിലാക്കരുത്. വ്യഭിചാരത്തേക്കാൾ ഗുരുതരമാണ് ഈ പറഞ്ഞിട്ടുള്ള സ്വവർഗരതി എന്ന് പറഞ്ഞിട്ടുള്ള അഭിപ്രായപ്പെട്ടുള്ള സഹാബത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയം നമ്മൾ വളരെ കൃത്യമായി അതിന്റെ ഗൌരവം മനസ്സിലാക്കി അങ്ങനെ വല്ലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അത് ഇനിയൊരിക്കൽ സംഭവിക്കുകയില്ല എന്ന പശ്ചാത്താപ മനസ്സോടുകൂടി നമ്മൾ അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുലേക്ക് തൗബ ചെയ്യണം. അങ്ങനെ വല്ലതും ഇവിടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ശക്തമായി അതിനെ എതിർക്കുകയും വെറുക്കുകയും ചെയ്യണം. ഒരിക്കലും ഇത് അനുവദിച്ചുകൂടാൻ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു തിന്മയാണ് ഈ പറഞ്ഞിട്ടുള്ള തിന്മ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു തആല നമ്മെല്ലാം ഇത്തരത്തിലുള്ള വലിയ വലിയ തിന്മകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദസ്തഹല്ലത് ഉമ്മത്തി സിത്തൻ ഫഅലൈഹിമുദ്ദമാർ, എന്റെ ഉമ്മത്ത് 6 കാര്യങ്ങൾ അനുവദനീയമായി കണ്ടാൽ അവരുടെ മേൽ നാശമുണ്ടാകും എന്ന് പറഞ്ഞു. 6 കാര്യങ്ങൾ അനുവദനീയമാണ് എന്നവർ മനസ്സിലാക്കിയാൽ, അവർ അനുവദനീയമാക്കിയാൽ, ആ കാര്യങ്ങൾ ഇസ്ലാമിൽ ഹറാമാണ്, അതിനെ അവർ അനുവദനീയമാക്കിയാൽ അവരുടെ മേൽ നാശമുണ്ടാകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഷെയ്ഖ് അൽബാനി ഹസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസാണ്. ഏതൊക്കെയാണ് ആറ് കാര്യങ്ങൾ? ഒന്ന്, ഇദാ ളഹറ ഫീഹി മുത്തലാഉൻ, പരസ്പരമുള്ള ശാപവാക്കുകൾ, അത് പ്രകടമായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശാപവാക്കുകൾ പറയുന്ന അവസ്ഥയുണ്ടാവുക. വശരിബുൽ ഖുമൂർ, അതുപോലെ തന്നെ വ്യാപകമായി കള്ളു കുടിക്കുന്ന അവസ്ഥ, മദ്യപാനം വർദ്ധിക്കുന്ന അവസ്ഥ. വലബിസുൽ ഹരീർ, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പട്ടുവസ്ത്രം, സിൽക്ക്, അത് ധരിക്കുന്ന അവസ്ഥ. വത്തഖദുൽ ഖിയാൻ, അതുപോലെ തന്നെ പാട്ടുകാരികളായിട്ടുള്ള, ഡാൻസ് ചെയ്യുന്ന, മ്യൂസിക് നടത്തുന്ന, ഡാൻസ് ചെയ്യുന്ന അത്തരത്തിലുള്ള നർത്തകിമാരെ സ്വീകരിച്ചാൽ, എന്നൊക്കെ അത് വളരെ വ്യാപകമായിട്ടുണ്ട്. എന്നിട്ട് അഞ്ചാമത്തെയും ആറാമത്തെയും കാര്യമായി റസൂലുള്ള പറഞ്ഞത്, വഖ്തഫർ റിജാലു ബിർറിജാൽ വന്നിസാഉ ബിന്നിസാ, പുരുഷന്മാർ തീരുമാനിക്കുകയാണ് എനിക്ക് എന്റെ കാമപൂർത്തീകരണത്തിന് പുരുഷന്മാർ മതി, ഒരു സ്ത്രീ തീരുമാനിക്കുന്നു, സ്ത്രീകൾ തീരുമാനിക്കുന്നു, എനിക്ക് സ്ത്രീകളെ തന്നെ മതി എന്ന് തീരുമാനിക്കുന്ന അവസ്ഥ ഉണ്ടാകുക. അങ്ങനെ ഈ ആറ് കാര്യങ്ങൾ എന്റെ ഉമ്മത്ത് അനുവദനീയമായി കണ്ടാൽ അവർക്ക് നാശമുണ്ടാകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസ് ഷെയ്ഖ് അൽബാനി ഹസൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയ കാര്യമല്ല സഹോദരങ്ങളെ, നാശവും ദുരന്തവും പ്രയാസവും ഉണ്ടാകുമ്പോൾ ഒരു സത്യവിശ്വാസി ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്തുകൊണ്ടതുണ്ടായി, അതിന്റെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനപ്പുറത്ത് ഒരു സത്യവിശ്വാസി ചിന്തിക്കണം, നമ്മൾ ചെയ്തിട്ടുള്ള ചിന്മകൾ കൊണ്ടാണോ, ഇവിടെ വ്യാപിച്ചിട്ടുള്ള വൃത്തികേടുകൾ കൊണ്ടാണോ അള്ളാഹു ഈ രൂപത്തിൽ നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഒരു സത്യവിശ്വാസി, പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, പരലോകം ലക്ഷ്യമാക്കുന്ന ഒരു സത്യവിശ്വാസി ചിന്തിക്കുക. ഈ പറഞ്ഞത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളിതിന്റെ ഗൗരവം മനസ്സിലാക്കണം. റസൂലുള്ള പറഞ്ഞ മറ്റൊരു ഹദീസ് നോക്കും, ഇന്നഅഖവഫമാഅഖാഫു അലാ ഉമ്മതി, എന്റെ ഉമ്മത്തിന് ഞാൻ വല്ലാതെ പേടിക്കുന്ന ഒരു കാര്യമാണ്, അമലു ഖൗമി ലൂത്ത്, ലൂത്തിന്റെ സമുദായം ചെയ്ത സവർഗരതി എന്ന് പറയുന്ന തിന്മ എന്റെ ഉമ്മത്തിലും ബാധിക്കുമെന്ന് ഞാൻ അങ്ങേയറ്റം പേടിക്കുന്നു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾക്കറിയാം ആ തിന്മ എത്രമാത്രം നമ്മുടെ നാട്ടിലൊക്കെ രഹസ്യമായും ഒരുപക്ഷെ പരസ്യമായും നടക്കുന്നു എന്നുള്ളത് ഈ നാട്ടിൽ ജീവിക്കുന്ന, സമൂഹത്തിൽ ഇടപെട്ട് ജീവിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്നൊരു സത്യമാണ്. ആണും ആണും പെണ്ണും പെണ്ണും തമ്മിലുള്ള ഈ ബന്ധപ്പെടൽ, ഇസ്ലാം, അതുപോലെ തന്നെ മഹാന്മാരായ സലഫുകൾ, മുൻഗാമികൾ, വിശിഷ്യ സ്വഹാബത്ത്, അവർക്ക് ശേഷം ജീവിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഒരു സിനിമയിലേക്ക് എത്തിച്ചേരുന്ന മാർഗത്തെ അങ്ങേയറ്റം എതിർത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള താടി വരാത്ത, ചെറിയ രൂപത്തിൽ മീശ മുളച്ചിട്ടുള്ള, ചെറിയ ചെറിയ യുവ കൌമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികളുമായി ഇടപഴകുന്നത് എത്രമാത്രമാണ് മഹാന്മാരായ സലഫുകൾ എതിർത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ രൂപത്തിൽ അതിൽ ആ വിഷയത്തിൽ സൂക്ഷ്മത കാണിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ അവരുടെ ചരിത്രം നോക്കിയാൽ മനസ്സിലാകും. റസൂലുള്ള ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ ഔറത്തിലേക്ക്, അവന്റെ ലൈംഗിക അവയവത്തിലേക്ക് നോക്കാൻ പാടില്ലെന്ന് പ്രത്യേകം വിരോധിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടേത്, എത്രത്തോളം റസൂലുള്ള പറഞ്ഞു, ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരു പുരുഷനും ഒറ്റ വിരിപ്പിൽ കിടക്കാൻ പാടില്ല, ഒരു സ്ത്രീയും ഒരു സ്ത്രീയും ഒരു വിരിപ്പിൽ കിടക്കാൻ പാടില്ല. ഇതൊക്കെ വളരെ ശക്തമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ കേട്ടിട്ടുള്ള ഹദീസായിരിക്കും, എല്ലാവർക്കും പരിചയമുള്ള ഹദീസായിരിക്കും. 7 വയസ്സായി കഴിഞ്ഞാൽ ഒരുച്ചനെ കുട്ടിയെ എന്ത് ചെയ്യണം, നിസ്കാരത്തിന് ശീലിപ്പിക്കണം. 10 വയസ്സായിട്ടും അവൻ നിസ്കരിക്കുന്നില്ലെങ്കിൽ ആ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അവൻ അടിക്കണം എന്ന് പറഞ്ഞു. ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് മറ്റൊരു കാര്യങ്ങൾ കൂടിയുണ്ട്, മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതൊരു പക്ഷേ പലർക്കും അറിയാത്ത കാര്യമാണ്. അവരെ അവരുടെ കിടപ്പറകൾ വേർപ്പെടുത്തണം. കുട്ടികൾ, നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്, അവരെ ഒന്നിച്ച് ഒരു വിരിപ്പിൽ തന്നെ കിടത്തുന്ന അവസ്ഥ ഉണ്ടാകരുത്. അവരുടെ കിടപ്പറകൾ മാറ്റിക്കിടത്തണം എന്ന് റസൂലുള്ള പറഞ്ഞ 10 വയസ്സായി കഴിഞ്ഞാൽ. എത്രത്തോളം പണ്ഡിതന്മാർ വിശ്വസിച്ചു, ഒരു ആണും ഒരു ആൺകുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്, 10 വയസ്സായ അവരുടെ റൂമ് തന്നെ മാറ്റിക്കിടത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ മാറ്റിക്കിടത്തണം എന്നാണ്. ഇനി ആണും ആണും തന്നെയാണെങ്കിൽ ഒരിക്കലും ഒരു വിരിപ്പിൽ കിടത്തുന്ന അവസ്ഥ ഉണ്ട്, റൂമിൽ തന്നെ കിടന്നാലും ഒരിക്കലും ഒരൊറ്റ വിരിപ്പ്, ഒരു പതിപ്പ് രണ്ടാൾക്കും കൂടി. അത് അവർക്ക് കിടപ്പറകൾ നിങ്ങൾ വേർപ്പെടുത്തി കൊടുക്കണം, വ്യത്യസ്തമാക്കി കൊടുക്കണമെന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എത്ര ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു സൽക്കാരം, ഒരു വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്, എല്ലാവരും ഒന്നിച്ച് കിടക്കുക, ഒരു പദപ്പിന്റെ ഉള്ളിൽ തന്നെ നാലും അഞ്ചോളം കിടക്കണം. സഹോദരങ്ങളെ, നമ്മൾ ഈ തിന്മയെ പേടിക്കാതെ പോകരുത്. ചെറിയ കാര്യമല്ല, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെ നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കണം. ആർക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിലും എന്റെ മകനെ, എന്റെ സഹോദരനെ, എന്റെ മകളെ ഈ രൂപത്തിൽ ആരെങ്കിലും ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം നല്ല ശ്രദ്ധിക്കണം. മക്കളെ തീറ്റിപ്പോറ്റി അവർക്ക് ഭക്ഷണം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, അതല്ല യഥാർത്ഥത്തിലുള്ള തർബിയ ഇസ്ലാമിയ. അവരുടെ മതപരമായ ചിട്ട, അവരുടെ അവരെങ്ങനെ ജീവിക്കുന്നു, ആരുമായി അവർ ഇടപഴകുന്നു. ഒരു ചെറിയ 12-13 വയസ്സുള്ള കുട്ടി ഒരു 7 ദിവസങ്ങൾ എവിടെ പോകുന്നു, എവിടെ ആരൊക്കെ കൂടെയാണ് അവന്റെ കൂട്ട് എന്നുള്ളതൊക്കെ അവൻ നല്ലവണ്ണം ശ്രദ്ധിക്കണം. അതൊരു പെണ്ണുമായിട്ടുള്ള കൂട്ടുകെട്ട് ശ്രദ്ധിക്കുന്നതിനെ പോലെ തന്നെ അവന്റെ പ്രായത്തിലുള്ള, അല്ലെങ്കിൽ അവനേക്കാൾ പ്രായത്തിലുള്ള ആളുകളുമായി അവൻ എത്രത്തോളം ബന്ധപ്പെടും നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്, ഒരു സ്ത്രീ അന്യ സ്ത്രീയെ നോക്കുന്നത് പോലെ തന്നെ ഹറാമാണ്. ഈ രൂപത്തിൽ ചെറിയ രൂപത്തിൽ മുളച്ചു വന്നിട്ടുള്ള താടിയില്ലാത്ത കൗമാരപ്രായക്കാരായ ചെറിയ ചക്കന്മാരിലേക്ക് നോക്കി നിൽക്കുക എന്നുള്ളത് ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നല്ല സുന്ദരന്മാരായ, കാണാൻ ഭംഗിയുള്ള കുട്ടികളുമായി അങ്ങേയറ്റം ഇടപഴകുക എന്നുള്ളത് വളരെ പേടിയോടും സൂക്ഷ്മതയോടും കൂടിയാണ് മഹാന്മാരായ സലഫുകൾ ആ വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അൽഹസൻ ഇബ്നു സഖ്വാൻ റളിയല്ലാഹു അൻഹു റഹിമഹുള്ള പറഞ്ഞു, ലാ തുജാലിസ് ഔലാദ അൽഅഗ്നിയ, നീ നല്ല പണക്കാരായ മക്കളുടെ കൂടെ ഇരിക്കരുത്. ഫഇന്ന ലഹും സുവറൻ കസുവരിൽ അസാറ, കാരണം നല്ല പൈസക്കാരായിട്ടുള്ള മക്കളുടെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവരെ കന്യകകളായിട്ടുള്ള സ്ത്രീകളെ പോലെ ഭംഗിയുള്ള കുട്ടികൾ അവർക്കുണ്ടാകും. അവരുടെ കൂടെ നീ ഇരിക്കരുത്. വഹും അഷദ്ദു ഫിത്നതം മിന നിസ, അവർ പെണ്ണുങ്ങളെക്കാൾ സ്ത്രീകളെക്കാൾ ഫിത്നയാണ്. എത്ര എത്ര ആളുകൾ അതിൽ പെട്ടുപോയിട്ടുണ്ട്. ഒരു ചെറിയ കൗമാരപ്രായക്കാരെ, ചെറിയ കുട്ടികൾ, ഭംഗിയുള്ള കുട്ടികളെ കാണുമ്പോൾ അവരെ ഒന്ന് നോക്കി, പിന്നെ അവരോട് സംസാരിച്ച്, പിന്നെ അതൊരു സ്പർശനമായി, പിന്നെ ഈ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന എത്ര എത്ര ആളുകളുണ്ട്. സഹോദരങ്ങളെ, ഇത് നമ്മുടെ മക്കളെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ നമ്മൾക്ക് വല്ലാത്ത സൂക്ഷ്മതയുണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞു, അസ്സബിയുൽ അംറദുൽ മലീഹു ബിമൻസിലത്തിൽ മർഅത്തിൽ അജ്നബിയ ഫീ കതീരിൻ മിനൽ ഉമൂർ, ഒരുപാട് കാര്യങ്ങളിൽ നല്ല അഴകുള്ള ഭംഗിയുള്ള ഈ രൂപത്തിലുള്ള കുട്ടികളുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു അന്യ സ്ത്രീയുടെ സ്ഥാനത്താണ്. ഈ രൂപത്തിൽ അവരെ നോക്കുക എന്നുള്ളത് വികാരത്തോടുകൂടി ഈ സ്വവർഗാനുരാഗമുള്ള സ്വവർഗരതി എന്ന് പറയുന്ന സിനിമ മനസ്സിൽ കയറിയിട്ടുള്ള ഒരാള് അത്തരത്തിലുള്ള കുട്ടികൾ ആ രൂപത്തിലാണ് നോക്കുക. ഈ രൂപത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളെ നോക്കുക എന്ന് പറഞ്ഞാൽ ഹറാമാണ് എന്നതിൽ തർക്കമില്ല എന്നാണ്. സഹോദരങ്ങൾ, ഇത് ചെറിയ വിഷയമല്ല, പണ്ഡിതന്മാരൊക്കെ വളരെ ഗൌരവത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇമാം അന്നവവി, രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ഷാഫിഈ മദ്ഹബിലെ പ്രസിദ്ധനായ പണ്ഡിതൻ അൽ ഇമാമു നവവി റഹിമഹുള്ള, അദ്ദേഹത്തിന്റെ വചനം കാണാം, വകദാലിക യഹ്റുമു അലർ റജുലി അന്നദറു ഇലാ വജ്ഹിൽ അംറദി ഇദാ കാന ഹസന സൂറ, നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഈ രൂപത്തിൽ താടിയില്ലാത്തെന്നാൽ മീശ ചെറിയ രൂപത്തിൽ മുളച്ചിട്ടുള്ള കൗമാരപ്രായക്കാരായിട്ടുള്ള അത്തരത്തിലുള്ള ഭംഗിയുള്ള കുട്ടികളെ നോക്കുക എന്നുള്ളത് ഹറാമാണ്. സവാഉൻ കാന ബിശഹവതിൻ അംല, സവാഉൻ അമിനൽ ഫിത്നത അം ഖാഫഹ, അത് വികാരത്തോടുകൂടിയാണെങ്കിൽ അല്ലെങ്കിലാണെങ്കിലും എന്നാണ്. അവിടെ ഫിത്ന ഭയപ്പെട്ടാലും ഇല്ലെങ്കിലും എന്നാണ് ഇമാം നബവി റഹ്മുള്ള പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള വാചകങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഒരുപാട് വാചകങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവസാനമായി ഇബ്നു തൈമിയ റഹ്മുള്ള പറഞ്ഞിട്ടുള്ള വാചകം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും ഈ തിന്മകൾ പല രൂപത്തിൽ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അത് ഒരു രക്ഷിതാവിന്റെ ശ്രദ്ധ കുറവ് കൊണ്ട് നടക്കുന്നതുമുണ്ട്. പ്രത്യേകിച്ച് പഠിപ്പിക്കാൻ വിട എന്ന് പറഞ്ഞിട്ട് ട്യൂഷൻ സെന്ററുകളും അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ വിടും. അവിടെ ചെറിയ പ്രായത്തിലുള്ള കുട്ടിയായിരിക്കും, ഒരു അധ്യാപകനെ ഉണ്ടാകുള്ളൂ. സഹോദരങ്ങളെ, നമ്മൾ സൂക്ഷിക്കണം. നമ്മളെ കുട്ടികളെ ആരൊക്കെ ബന്ധപ്പെടുന്നു എന്നുള്ളത് നമ്മൾ എല്ലാ രൂപത്തിലും ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ തന്റെ കുട്ടിയോട് ഒരാൾ കാരുണ്യത്തോടും സ്നേഹത്തോടും പെരുമാറുന്നത് കണ്ടാലൊക്കെ സംശയിക്കണം നടത്തത്തിലല്ല. ഈ സ്വഭാവമുള്ള ആളുകളെ നമുക്ക് കുറച്ചൊക്കെ കണ്ടാൽ മനസ്സിലാകും, അവരിടവഴക്കം കണ്ടാൽ നമുക്ക് മനസ്സിലാകും. കുട്ടികളോട് കരുണ കാണിക്കണം, ചെറിയവരോട് കരുണ കാണിക്കണം, വലിയവരെ ബഹുമാനിക്കണം, എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതിന്റെ ഭാഗമായി ഒരുത്തൻ കാരുണ്യത്തോടുകൂടി പ്രായമുള്ള ഒരാൾ ഒരു കുട്ടിയോട് ഈ രൂപത്തിൽ ആളുകളോട് നല്ല രൂപത്തിൽ പെരുമാറുന്നത് കണ്ടാൽ സംശയിക്കണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ നമ്മുടെ ഒരു കണ്ണ് വേണം, ശ്രദ്ധ വേണം നമ്മുടെ മക്കളുടെ വിഷയത്തിൽ, പ്രത്യേകിച്ച് ഈ തിന്മ നമ്മളിൽ സംഭവിക്കുന്നുണ്ടോ എന്നുള്ള ശ്രദ്ധ. ഇബ്നു ഉസൈമി റഹിമഹുള്ള പറയുന്നു, ലാ തജൂസുൽ ഖൽവതു ബിൽ അംറദി വലൗ ബിഖസ്തി തഅലീം, പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണെങ്കിലും ഒരു അമ്രതായ, അമ്രത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള മീശ മുളച്ചിട്ടുള്ള, എന്നാൽ താടി രോമങ്ങൾ വന്നിട്ടില്ലാത്ത ആ രൂപത്തിലുള്ള പ്രായത്തിലുള്ള കുട്ടികളുമായി ഒറ്റക്കിരിക്കുക എന്ന് പറഞ്ഞ് അനുവദനീയമായ കാര്യമല്ല. അത് പഠിപ്പിക്കാനാണെങ്കിലും ഒരു അധ്യാപകനും ആ കുട്ടി മാത്രം, അത് ശരിയല്ല, അത് തെറ്റാണ്. കാരണം പിശാജ് എന്ന് പറഞ്ഞാൽ അവന്റെ രക്തം സഞ്ചരിക്കുന്ന ഇടത്തോടൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. നല്ല മനുഷ്യനായിരിക്കും, കുട്ടിക്കും പ്രശ്നം ഉണ്ടാവില്ല. ഈ രൂപത്തിലുള്ള ചിന്ത, ഈ രൂപത്തിലെ സാഹചര്യം ഉണ്ടായാൽ തിന്മ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിശാജ് ഏത് സമയത്ത് നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചില സലഫുകൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ത്രീയുടെ കൂടെ ഒരു ശൈത്താനാണെങ്കിൽ ഇത്തരത്തിലുള്ള സുന്ദരന്മാരായ ചെറുപ്പക്കാരുടെ കൂടെ ഒരുപാട് ശൈത്താന്മാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം, വളരെ സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം. വല്ലതും സംഭവിച്ചിട്ട് നമ്മൾ കൈമലർത്തിയിട്ട് കാര്യമില്ല. നമ്മുടെ മക്കളെ വളർച്ച എന്ന് പറഞ്ഞാൽ അതൊരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമല്ല, വലിയ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കണം. അത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ അത് ഒഴിവാക്കണം. വളരെ ഗുരുതരമായ ഒരു തിന്മയാണ് ഈ തിന്മ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ തിന്മയെക്കുറിച്ച് കൃത്യമായി അതിന്റെ ഗൗരവം മനസ്സിലാക്കാത്ത ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എത്ര എത്ര ശക്തമായ താക്കീതുകളാണ് നമ്മളിവിടെ വായിച്ചു കേൾപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പരലോകം ലക്ഷ്യവെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. ഈ ദുനിയാവിൽ ഏതെങ്കിലും ചെറിയ സുഖങ്ങളുടെ പേരിൽ നമ്മൾക്ക് ആസ്വദിക്കാനുള്ളതൊക്കെ ഹറാമ ഹലാലുകൾ പരിഗണിക്കാതെ ആസ്വദിക്കാനുള്ള കേന്ദ്രമല്ല ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ ജീവിതം പരലോകത്താണ്. ബൽ തുഖ്സിറൂന അൽ ഹയാത ദുനിയ, എന്നാൽ നിങ്ങൾ ദുനിയാവിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വൽ ആഖിറതു ഖൈറും വഅബ്ഖ, എന്നാൽ പരലോകമാണ് എന്നൊന്നും നിലനിൽക്കുന്നതും ഉത്തമമായിട്ടുള്ളതുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നമ്മൾ വല്ലാത്ത ജാഗ്രത പാലിക്കണം. ഈ വിഷയം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാം എന്തു കാര്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിലും തിന്മയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതൊരിക്കലും ഒരു സത്യം ഒരു മനുഷ്യന് അതിന് ഈ ദുനിയാവിലെ പരലോകത്ത് യാതൊരു ഖൈർ ഉണ്ടാകില്ല. കാരണം ആ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് അള്ളാഹുവാണ്. മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ള, മനുഷ്യന്റെ വികാര വിചാരങ്ങൾ അറിയുന്ന അള്ളാഹുവാണ് ആ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ നിയമത്തോളം വരുന്ന ഒരു നിയമം ലോകത്തില്ല. അങ്ങനെ നമ്മൾ വാദിച്ചാൽ വിശ്വസിച്ചാൽ നമ്മൾ ഇസ്ലാമെന്ന് പുറത്താണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത്തരത്തിലെ ചിന്ത വരുന്നത് പോലും നമ്മുടെ മനസ്സിൽ, ആ രൂപത്തിലെ ചിന്ത വരുന്നത് പോലും നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കണം. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മെല്ലാം ജന്നത്തുൽ ഫിർദൌസിൽ ഒരുമിച്ചു കൂട്ടുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.